പ്രൈസ് ദ ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. അബ്രാഹത്തിൻ്റെ കാലത്തുണ്ടായതിനു പുറമെ മറ്റൊരു ക്ഷാമം കൂടി ആ നാട്ടിലുണ്ടായി. ഇസഹാക്ക് ഗരാറിൽ ഫിലിസ്തീനയുടെ രാജാവായ അബിമെലേക്കിൻ്റെ അടുത്തേക്ക് പോയി. കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ഈജിപ്തിലേക്ക് പോകരുത്, ഞാൻ പറയുന്ന നാട്ടിൽ പാർക്കുക, ഈ നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടുക, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും ചെയ്യും, നിനക്കും നിൻ്റെ പിൻതലമുറക്കാർക്കും ഈ പ്രദേശമെല്ലാം ഞാൻ തരും, നിൻ്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും, നിൻ്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കാരണം അബ്രാഹം എൻ്റെ സ്വരം കേൾക്കുകയും എൻ്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഈ നിൻ്റെ സന്തതിയിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ വരവിന് ഒരുക്കമായുള്ള 4 ആഴ്ചകളിൽ രക്ഷകൻ്റെ വരവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ധ്യാന വിഷയമാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കണമേ, തമസോമ ജ്യോതിർഗമയ, ഇതാണ് നമ്മൾ ഈ ധ്യാനത്തിന് വിഷയമായിട്ട് പൊതുവെ എടുത്തിരിക്കുന്നത്. ദൈവം തന്നെ ഈ ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്ന് രക്ഷ നൽകും എന്ന വാഗ്ദാനമാണ് വിവിധ പ്രവചനങ്ങളിലൂടെ ആവർത്തിച്ച് നൽകപ്പെട്ടത്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കാൻ പോകുന്നത് ദൈവം 2 പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനങ്ങളാണ്, ഇസഹാക്കിനും യാക്കോബിനും. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് ബൈബിൾ ദൈവത്തെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു വലിയ ചരിത്രത്തിൻ്റെ ചിത്രമാണ്, ഒരു വലിയ വെളിപാടിൻ്റെ വിശദീകരണമാണ് ഈ 3 പേരുകളിലൂടെ നമ്മുടെ മുമ്പിൽ ബൈബിൾ അവതരിപ്പിക്കുന്നത്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, ഈ ചരിത്രത്തിലേക്ക് കടന്നു വന്ന ദൈവത്തിൻ്റെ ചിത്രം ഈ 3 പേരുകളിലൂടെ നമ്മളെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിന് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ, അബ്രാഹത്തിൻ്റെ അനുസരണം, അതിന് ലഭിച്ച മറുപടി, ഇതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളെയും അനുഗ്രഹിക്കുക എന്നതാണ് ദൈവിക പദ്ധതി എന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ അബ്രാഹത്തിൻ്റെ സന്തതിയായ ഇസഹാക്കിന് ദൈവം നൽകിയ വാഗ്ദാനമാണ് ആദ്യമേ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം അവൻ ചിരിച്ചുവെന്നാണ്. സന്തോഷത്തിൻ്റെ അടയാളമാണ് ചിരി. ഇസഹാക്കിൻ്റെ ജനനം മാതാപിതാക്കന്മാർക്ക് മാത്രമല്ല, ഇസ്രായേൽ ജനത്തിന് മാത്രമല്ല, ലോക ജനതകൾക്ക് മുഴുവനും സന്തോഷത്തിന് കാരണമാകും. കാരണം ഈ ഇസഹാക്കിലൂടെയാണ് ദൈവം തൻ്റെ പദ്ധതി പൂർത്തിയാക്കുന്നത്, തൻ്റെ വാഗ്ദാനം നിറവേറ്റുന്നത്, രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്. നിൻ്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് ദൈവം അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം ഇസഹാക്കിന് ആവർത്തിക്കുന്നതായിട്ട് നമ്മളിപ്പോൾ വായിച്ചു. അബ്രാഹത്തിൻ്റെ കാലത്തിന് ശേഷം വീണ്ടും ഒരു ക്ഷാമമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിവരണം ആരംഭിച്ചത്. കർത്താവ് അബ്രാഹത്തിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇസഹാക്കിനും പ്രത്യക്ഷപ്പെട്ടു. അബ്രാഹത്തിന് നൽകിയതുപോലൊരു വാഗ്ദാനം ഇസഹാക്കിനും ആവർത്തിക്കുകയാണ്. വാഗ്ദാനം ഇതാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. ദൈവം കൂടെ നടക്കുന്നവനാണ്, കൂടെ വസിക്കുന്നവനാണ്. വിളിക്കുന്ന ദൈവം കൂടെ നടക്കും, നൽകുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കാൻ അവൻ കൂടെ ഉണ്ടാവും. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. ദൈവം കൂടെ വസിക്കുന്ന ദൈവം. 2-ാമത്തേത്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹമാണ് ദൈവം നൽകുന്നത്, ശാപമല്ല. ദൈവം സൃഷ്ടികർമ്മം മുതൽ ആരംഭിച്ചതാണ് ഈ അനുഗ്രഹം. ആദ്യ മാതാപിതാക്കന്മാരെ, മനുഷ്യനെ തന്നെ സൃഷ്ടിക്കുമ്പോഴും ഈ അനുഗ്രഹമാണ് നൽകിയത്. ദൈവം അവനെ അനുഗ്രഹിച്ചു, അവരെ അനുഗ്രഹിച്ചു, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഈ ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതായിരുന്നു ആദ്യത്തെ അനുഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം ജീവനിലൂടെ തുടർന്നു പോകുന്നതാണ്. ആ അനുഗ്രഹം അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്തു. ആ അനുഗ്രഹം ഇപ്പോൾ ഇസഹാക്കിന് തുടർന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിൻ്റെ പിൻതലമുറക്കാർക്കും ഈ ദേശമെല്ലാം ഞാൻ തരും, വാഗ്ദത്ത ഭൂമി. നിൻ്റെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത വാഗ്ദാനം ഞാൻ നിറവേറ്റും. ഇനി ധാരാളം മക്കളെ നൽകുമെന്നാണ് ഇസഹാക്കിനോട് പറയുക. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, ഈ ദേശമെല്ലാം അവർക്ക് ഞാൻ നൽകും. അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം ഇതാണ്, നിൻ്റെ സന്തതികളിലൂടെ ഭൂമിയിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മുഖ്യമായ ഉദ്ദേശ്യം ആ വ്യക്തിയിലൂടെ എല്ലാവർക്കും അനുഗ്രഹം നൽകുക. ദൈവം ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് അനുഗ്രഹം ഒതുക്കി നിർത്തുന്നില്ല. ഒരു പ്രത്യേക ജനതയ്ക്ക് വേണ്ടിയോ പ്രത്യേക മതത്തിനു വേണ്ടിയോ മാത്രം ദൈവം അനുഗ്രഹം നൽകുന്നില്ല. ദൈവത്തിൻ്റെ പദ്ധതി എല്ലാവരും രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ്. അപ്പോഴേ ഇസഹാക്കിലൂടെ ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാ ജനതകളെയും അനുഗ്രഹിക്കുക, ഇതാണ് രക്ഷാകര പദ്ധതി. ഈ പദ്ധതിയുടെ പൂർത്തീകരണമാണ് നമ്മൾ ക്രിസ്മസിന് ആഘോഷിക്കുന്നത്. ഇസഹാക്കിനെക്കുറിച്ച് ബൈബിൾ അധികം കാര്യങ്ങളൊന്നും പറയുന്നില്ല. പൂർവ്വപിതാക്കന്മാർ മൂന്ന് പേരാണ് പ്രധാനമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്. പക്ഷേ അതിൽ വലിയൊരു പിതാവും അതുപോലെ വലിയൊരു പുത്രനും അവർക്ക് മധ്യേ ഒതുങ്ങിപ്പോകുന്നതുപോലെയാണ് ഇസഹാക്കിൻ്റെ ചിത്രം നമ്മൾ കാണുക. ഇസഹാക്കിനെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം 22 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ പരാമർശങ്ങളുണ്ട്. പക്ഷേ ഒന്നുകിൽ പിതാവായ അബ്രാഹത്തോട് ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ പുത്രനായ യാക്കോബിനോട് ബന്ധപ്പെടുത്തി ആണ് കാണുക. ഇവിടെ 26-ാമത്തെ അധ്യായത്തിലാണ് ഇസഹാക്കിന് നൽകുന്ന ഒരു വാഗ്ദാനം പ്രത്യേകമായിട്ടും എടുത്തു പറയുന്നത്. 26-ാമത്തെ അധ്യായത്തിൽ വീണ്ടും 24-ാമത്തെ വാക്യത്തിൽ വാഗ്ദാനം ആവർത്തിക്കുന്നുണ്ട്. കർത്താവ് ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു, നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെ ദൈവമാണ് ഞാൻ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ദാസനായ അബ്രാഹത്തെ പ്രതി ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവം എപ്പോഴും നൽകുന്ന വാഗ്ദാനമാണ്. ക്രിസ്മസിൻ്റെ മുഖ്യമായ സന്ദേശവും ഇതാണ്, എമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. ദൈവം കൂടെ ഉണ്ടാകും, അതുകൊണ്ട് ഭയമരുത്, ഇതാണ് പറയുക. ഉൽപ്പത്തി പുസ്തകം 22 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളിൽ ഇസഹാക്കിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. പക്ഷേ ആദ്യ ഭാഗം പിതാവായ അബ്രാഹത്തോടും രണ്ടാമത്തെ ഭാഗം പുത്രനായ യാക്കോബിനോടും ബന്ധപ്പെടുത്തിയാണ് പരാമർശിക്കുന്നത്. ഇസഹാക്ക് ഒരു വലിയ പിതാവിൻ്റെയും അതുപോലെ വലിയ പുത്രൻ്റെയും ഇടയിൽ ഒതുങ്ങിപ്പോകുന്നത് പോലെ തോന്നും. എന്നാലും ഈ പുത്രൻ വളരെ പ്രധാനപ്പെട്ടവനാണ്, നമുക്കറിയാം. യേശുവിൻ്റെ പ്രതീകമാണ് ഇസഹാക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞു. ചുമലിൽ വിറകുമായി മലയിലേക്ക് പോകുന്ന ഇസഹാക്ക്, ബലിയായി അർപ്പിക്കപ്പെടുന്ന ഇസഹാക്ക്, കുരിശിൽ മരിച്ച, കുരിശിൽ ആത്മബലിയായി അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ പ്രതീകമായിരുന്നു. ഇസഹാക്ക് എന്ന പേരിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു, സന്തോഷം, അവൻ ചിരിച്ചുവെന്നാണ്. ലോകജനതകൾക്ക് മുഴുവനും സന്തോഷം നൽകുന്നവനാണ് ഈ പുത്രൻ. ഇവനിലൂടെ വരുന്ന തലമുറകൾ, ഇവനിലൂടെ ജനിക്കാൻ പോകുന്ന ക്രിസ്തു വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞതാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും, ഭയപ്പെടേണ്ട. വാഗ്ദാനം നൽകുന്ന ദൈവം കൂടെ നടക്കുന്ന ദൈവമാണ്, വാഗ്ദാനം പൂർത്തിയാക്കുന്നവനാണ്. ഈ ഇസഹാക്കിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹം ആർക്ക് കിട്ടുന്നു എന്നതാണ് അടുത്ത പ്രമേയം. ഇസഹാക്കിൻ്റെ ഭാര്യ റബേക്ക വന്ധ്യയായിരുന്നു, അമ്മ സാറായെപ്പോലെ തന്നെ. ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന അതിൻ്റെ ഫലമായി റബേക്ക ഗർഭിണിയായി. പക്ഷേ റബേക്ക ഗർഭിണിയായപ്പോൾ അവളുടെ ഉദരത്തിൽ വലിയ അസ്വസ്ഥതയുണ്ടായി. എന്താണിതിൻ്റെ കാരണമെന്നറിയാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയ റബേക്കായ്ക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങൾ. അവളുടെ ഉദരത്തിൽ കിടന്ന് കുഞ്ഞുങ്ങൾ മല്ലിട്ടപ്പോൾ അവൾ കർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെയെങ്കിൽ എനിക്കെന്തു സംഭവിക്കും? അവൾ കർത്താവിൻ്റെ തിരുമനസ്സറിയാൻ പ്രാർത്ഥിച്ചു. കർത്താവ് അവളോട് അരുളി ചെയ്തു, രണ്ടു വംശങ്ങളാണ് നിൻ്റെ ഉദരത്തിലുള്ളത്. നിന്നിൽ നിന്ന് പിറക്കുന്നവർ രണ്ടു ജനതകളായി പിരിയും. ഒന്ന് മറ്റേതിനേക്കാൾ ശക്തമായിരിക്കും, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. രണ്ടു ജനതകൾ, മൂത്തവൻ ഇളയവന് ദാസ്യവൃത്തി ചെയ്യും. ജനിക്കുന്നതിന് മുമ്പ് തന്നെയുള്ളൊരു ദൈവിക നിശ്ചയമാണിത്. എന്തേ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന ചോദ്യത്തിന് നമുക്ക് ഉത്തരമില്ല. പല കാര്യങ്ങൾക്കും കൃത്യമായ ഉത്തരം കിട്ടുക എളുപ്പമല്ല. എന്തുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകമായൊരു കാര്യത്തിന് തിരഞ്ഞെടുക്കുന്നു, മറ്റൊരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നില്ല എന്ന ചോദ്യത്തിന് ദൈവത്തിൻ്റെ ഹിതം, സ്വാതന്ത്ര്യം എന്നല്ലാതെ മറ്റൊരു മറുപടിയും നമുക്ക് പറയാനില്ല. സ്വന്തമായി എന്തെങ്കിലും നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുൻപേ യാക്കോബിനെ പ്രത്യേകം തിരഞ്ഞെടുക്കുന്നു, എന്തുകൊണ്ട് ഇപ്രകാരം സംഭവിക്കുന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ദൈവം യാക്കോബിനെ തിരഞ്ഞെടുത്തു, ഇളയവനെ, മൂത്തവനായ ഏസാവിനെ ആ ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് ദൈവത്തിൻ്റെ സ്വതന്ത്രമായൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് ആരെങ്കിലും തിരസ്കരിക്കപ്പെടുന്നു, പുറന്തള്ളപ്പെടുന്നു അർത്ഥമില്ല. ഏസാവിനുമുണ്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ അവൻ്റേതായ സ്ഥാനം. പക്ഷേ അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം യാക്കോബ് എന്ന പുത്രനിലൂടെ മുന്നോട്ട് പോകണം എന്നതാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ തീരുമാനം. അതുകൊണ്ട് ജനനത്തിനുമുമ്പ് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് യാക്കോബ്. അവൻ ഇളയവനാണ്. പക്ഷേ ഇളയവനെയാണ് ദൈവം പ്രത്യേകമായി തിരഞ്ഞെടുക്കുക. അത് അവൻ്റെ എന്തെങ്കിലും പ്രത്യേക യോഗ്യത കണ്ടുകൊണ്ടല്ല, അവനിലൂടെ പ്രവർത്തിക്കാൻ ദൈവം തീരുമാനിച്ചതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഇങ്ങനെയാണ് നടക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ദൈവം തനിക്ക് ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുന്നു. തൻ്റെ പദ്ധതി നിർവഹിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത് തനിക്കിഷ്ടമുള്ളവർ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവത്തിൻ്റെ സ്വതന്ത്രമായ പ്രവൃത്തികൾ, അതിൽ ഒരു വ്യക്തിക്കും അഹങ്കരിക്കാനില്ല, അഭിമാനിക്കാനില്ല. ദൈവമാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപകരണങ്ങളായി തീരുക, അതുമാത്രമേ ദൈവം ഓരോ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നുള്ളൂ, നമ്മിൽ നിന്നും. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട യാക്കോബ്, യാക്കോബ് അമ്മയുടെ ഇഷ്ടപുത്രനായിരുന്നു, ഏസാവു അപ്പൻ്റെയും. അനുഗ്രഹം ആണ് പ്രധാനമായ വിഷയം. അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹം ആദ്യപുത്രനായ ഇസ്മായേലിനല്ല, രണ്ടാമത്തെ പുത്രനായ ഇസഹാക്കിനാണ് ലഭിച്ചത്. ഇനി ഇസഹാക്കിലൂടെ ലഭിക്കുന്ന അനുഗ്രഹം അത് ഏസാവിലല്ല, യാക്കോബിലൂടെയാണ് കടന്നു പോകുന്നത്. ആ അനുഗ്രഹത്തിൻ്റെ ചിത്രീകരണം 27-ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. 27-ാമത്തെ അധ്യായം 27 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ ഒരു വഞ്ചനയിലൂടെയാണ് യാക്കോബ് ഈ അനുഗ്രഹം നേടിയെടുക്കുന്നത് നമുക്കറിയാം. വൃദ്ധനായ ഇസഹാക്കിന് ഇഷ്ടഭക്ഷണം ഒരുക്കാനായി ഏസാവിനോട് ആവശ്യപ്പെട്ടു, അതിനുശേഷം അവനെ അനുഗ്രഹിക്കാമെന്നും. ഇസഹാക്കിൻ്റെ കാഴ്ചപ്പാടിൽ അനുഗ്രഹത്തിൻ്റെ അവകാശി മൂത്തപുത്രനായ ഏസാവുമാണ്. പക്ഷേ ദൈവിക നിശ്ചയപ്രകാരം ഏസാവുമല്ല, യാക്കോബാണ് ഈ അനുഗ്രഹം സ്വീകരിക്കേണ്ടത്. അത് അറിഞ്ഞോ അറിയാതെയോ അമ്മയായ റബേക്ക യാക്കോബിനെ പിതാവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാനായിട്ട് ഒരുക്കുകയാണ്. അത് നുണ പറഞ്ഞു വഞ്ചനയിലൂടെയും. മൂത്ത മകനാണ്, ഏസാവുമാണ് എന്നുള്ള ധാരണ പിതാവിന് നൽകത്തക്ക രീതിയിൽ ആട്ടിറച്ചി പാകം ചെയ്ത് ആടിൻ്റെ തൊലി രോമമുള്ള ഭാഗം യാക്കോബ് ശരീരത്ത് വെച്ച് കെട്ടി ജ്യേഷ്ഠനാണെന്ന് അഭിനയിച്ചുകൊണ്ട് പിതാവിൻ്റെ അടുക്കലെത്തി. യാക്കോബിന് ഭയമുണ്ടായിരുന്നു, പിതാവ് തിരിച്ചറിഞ്ഞാൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ലേ കിട്ടുക. അമ്മ പറഞ്ഞു, ആ ശാപം എനിക്ക് തന്നെ ഇരിക്കട്ടെ. ഇപ്പോഴും ദൈവിക പദ്ധതിയിൽ റബേക്ക കൂട്ടുനിൽക്കുന്നതായിട്ട് കാണും. പക്ഷേ ദൈവിക പദ്ധതി ഇപ്രകാരമുള്ള വഞ്ചനയിലൂടെയാണോ നടപ്പാക്കേണ്ടത് നമുക്ക് ചോദിച്ചേക്കാം. അതിനെക്കുറിച്ച് പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. യാക്കോബ് ഏസാവുവാണെന്നുള്ള ഭാവേന പിതാവിൻ്റെ അടുക്കിലെത്തി. പിതാവിന് സംശയമുണ്ടായിരുന്നു, നീ അടുത്തു വന്ന് എന്നെ ചുംബിക്കുക. 27-ാമത്തെ അധ്യായം 26-ാമത്തെ വാക്യം. അടുത്തു വന്ന് ചുംബിച്ചു. അവൻ ചുംബിച്ചപ്പോൾ ഇസഹാക്ക് അവൻ്റെ ഉടുപ്പ് മണത്ത് നോക്കി, അവനെ അനുഗ്രഹിച്ചു. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റേത് എന്നവൻ പറഞ്ഞു. ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമാവട്ടെ. ജനതകൾ നിനക്ക് സേവനം ചെയ്യട്ടെ. രാജ്യങ്ങൾ നിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിൻ്റെ സഹോദരർക്ക് നീ നാഥനായിരിക്കുക. നിൻ്റെ അമ്മയുടെ പുത്രന്മാർ നിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ. നിന്നെ ശപിക്കുന്നവൻ ശബ്ദനും അനുഗ്രഹിക്കുന്നവൻ അനുഗ്രഹീതനുമാകട്ടെ. പിതാവ് പുത്രന് നൽകുന്ന അനുഗ്രഹം, ഈ അനുഗ്രഹം ദൈവത്തിൻ്റെ തന്നെ അനുഗ്രഹമാണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു വാക്യം ഇതാണ്, ജനതകൾ നിനക്ക് സേവനം ചെയ്യട്ടെ, രാജ്യങ്ങൾ നിൻ്റെ മുമ്പിൽ തലകുനിക്കട്ടെ. ഇസഹാക്ക് യാക്കോബിന് നൽകുന്ന അനുഗ്രഹത്തിൽ ഒരു രാജകീയതയുടെ അടയാളം കടന്നു വരുന്നതായിട്ട് കാണും. ഇതുവരെ അബ്രാഹത്തിന് സന്തതിയെയും കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇവിടെ ഈ സന്തതി ഒരു രാജത്വത്തിലേക്ക് കടന്നു വരുന്നത് പോലുള്ള ഒരു സൂചനയാണ് കിട്ടുക. സൂചന മാത്രമേ ഉള്ളൂ, വ്യക്തത ഇവിടെയില്ല. യാക്കോബിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക്. പക്ഷേ ഈ അനുഗ്രഹം യാക്കോബിന് അനുഗ്രഹമായി തീർന്നില്ല. തനിക്ക് ലഭിക്കേണ്ട അനുഗ്രഹം അനുജൻ കൗശലപൂർവ്വം കരസ്ഥമാക്കിയെന്ന് മനസ്സിലാക്കിയ ഏസാവ് ക്രുദ്ധനായി. പിതാവിൻ്റെ മരണശേഷം അനുജനെ കൊന്നുകളയും എന്ന് ഏസാവ് ശപഥം ചെയ്തു. ഈ ശപഥത്തെക്കുറിച്ച് അറിഞ്ഞ അമ്മ റബേക്ക യാക്കോബിനെ വിദൂരത്തേക്ക് പറഞ്ഞയക്കുകയാണ്, ഹാരാനിലേക്ക്, തൻ്റെ അമ്മാവനായ ലാബാൻ്റെ അടുക്കിലേക്ക്. ജ്യേഷ്ഠനെ ഭയന്ന് ഓടുന്ന യാക്കോബ്, ആ യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെടുന്നതാണ്. യാക്കോബിൻ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സംഭവം ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഇത് അത് യാക്കോബിൻ്റെ സ്വപ്നമായിട്ടാണ് അവതരിപ്പിക്കുക. 10 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ സ്വപ്നം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് പ്രസക്തമായ ഭാഗങ്ങൾ ഞാൻ വായിക്കട്ടെ. യാക്കോബ് ബേർഷെബായിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്കൊരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചിലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് കീഴേ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. ഒളിച്ചോടുന്ന യാക്കോബ് ഏകനാണ്. അവൻ്റെ ഉള്ളിൽ ദുഃഖമുണ്ട്, അവൻ്റെ ഉള്ളിൽ ഭയമുണ്ട്, കുറ്റബോധവുമുണ്ട്. പിതാവിനെ താൻ വഞ്ചിച്ചു, പിതാവിനോട് നുണ പറഞ്ഞു. ജ്യേഷ്ഠനെ ലഭിക്കേണ്ടിയിരുന്നത് അനുഗ്രഹം സ്വന്തമായി സ്വീകരിച്ചു. വഞ്ചനയും നുണയും, ഇനി ജ്യേഷ്ഠനെ ഉള്ള ഭയവും അവനെ വേട്ടയാടുകയാണ്. പരാജിതനാണ് യാക്കോബ്, ഒളിച്ചോടുന്നവനാണ്, തകർന്നവനാണ്, തളർന്നവനാണ്. അവൻ്റെ വഴിയിൽ സൂര്യൻ അസ്തമിച്ചു, മുന്നോട്ട് പോകാൻ വയ്യാണ്ടായി. ഈ ഒരു സാഹചര്യത്തിലാണ് അവൻ വഴിയിൽ കിടന്നുറങ്ങുക. ഒരുപാടൊരുപാട് ചിന്തകൾ, പ്രതീകങ്ങൾ മനസ്സിലേക്ക് ഉണർത്തിവിടുന്നതാണ് ഈ ചിത്രം. ഭയന്നോടുന്ന, പരാജിതനായ, കുറ്റബോധം വേട്ടയാടുന്ന യാക്കോബ്. ആ യാക്കോബിന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. എപ്പോഴാണ് ജ്യേഷ്ഠം പിടികൂടുക എന്നറിയില്ല. വിദൂരത്ത് അമ്മാവിൻ്റെ വീട്ടിലെത്തുമോ എന്നറിയില്ല. എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നും അറിയില്ല. ഇപ്പോഴുള്ളത് ഭയവും ഉത്കണ്ഠയും നിരാശയും ക്ഷീണവും. ഇങ്ങനെ തളർന്ന് തകർന്ന് കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന യാക്കോബിന് ദൈവം പ്രത്യക്ഷപ്പെടുകയായി. പരാജിതൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവം. ഈ ഉറങ്ങിക്കിടന്ന, തളർന്നു കിടന്ന യാക്കോബിൻ്റെ മുകളിൽ സ്വർഗം വിരിഞ്ഞു. ഇതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത. പരാജയത്തിൻ്റെ താഴ്വരയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം. ഒളിച്ചോടുന്നവനെ പിടിച്ചു നിർത്തി ധൈര്യപ്പെടുത്തുന്ന ദൈവം. കുറ്റവാളിയെ ക്ഷമിക്കുകയും അവനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവം. ആ ദൈവത്തിൻ്റെ ചിത്രമാണ് തുടർന്ന് അവതരിപ്പിക്കുന്നത്. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു. ഈ പരാജയത്തിൻ്റെ തലയ്ക്ക് മുകളിൽ വിടരുന്ന സ്വർഗം, ആ സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു ഗോവണി. ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്ന ഒരു ചിത്രമാണിത്. പരാജയത്തിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അവനെ മുകളിലേക്ക് ഉയർത്തുന്ന ദൈവം, പാപിയുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവത്തിൻ്റെ ഒരു ചിത്രമാണ് ഇവിടെ കാണുക. ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇത് പിന്നീട് ഒരു യേശുവിൽ പൂർത്തിയാകുന്നതായി യേശു തന്നെ പറയുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:49 യേശു ഈ സംഭവത്തെ അനുസ്മരിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 1:51 സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. അപ്പോഴേ യാക്കോബിൻ്റെ തലയ്ക്ക് മുകളിൽ വിടർന്ന സ്വർഗവും ആ സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുന്ന കോവണിയും വരാൻ പോകുന്ന വലിയ ഒരു വെളിപാടിൻ്റെ, രക്ഷയുടെ പ്രതീകമായിരുന്നു. ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന യാക്കോബിൻ്റെ സ്ഥാനത്ത് പിന്നീട് യേശുവായിരിക്കും കടന്നു വരിക. സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ മാലാഖമാർ കയറി വരുന്നതും ഇറങ്ങി വരുന്നതും കയറിപ്പോകുന്നതും കാണും എന്ന് പറയുമ്പോൾ, ഈ യാക്കോബിൽ തുടങ്ങിയ, അല്ലെങ്കിൽ യാക്കോബിൽ പ്രകടമായ ദൈവമനുഷ്യബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെടുന്നത് യേശുവിലാണ് എന്നൊരു സൂചന കൂടിയുണ്ട്. ഇതോടുകൂടി മറ്റൊന്നു കൂടിയുണ്ട്. യേശു വീണ്ടും പറയും ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച്. സ്വർഗത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ കോവണി ദൈവ മനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ സൂചനയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12:32-33 ഇതിനെക്കുറിച്ച് വീണ്ടും സൂചനയുണ്ട്. ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അവൻ ഇതു പറഞ്ഞത് തനേതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. എപ്രകാരമാണ് മരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കുന്ന ആ ഒരു വിശദീകരണം. അപ്പോൾ യേശുവിൻ്റെ കുരിശ് ആണ് വാസ്തവത്തിൽ ഈ കോവണി. ഉയർത്തപ്പെടുന്ന കുരിശിലാണ്. അപ്പോഴും ദൈവം മനുഷ്യന് പ്രത്യക്ഷപ്പെടുന്നു, ദൈവം മനുഷ്യടുക്കിലേക്ക് കടന്നു വരുന്നു. യാക്കോബിന് നൽകിയ ഈ വാഗ്ദാനം, ഈ സംഭവം, അത് യേശുവിൽ പൂർത്തിയാകാൻ പോകുന്നതാണ്. പ്രത്യേകിച്ചും യേശുവിൻ്റെ കുരിശിൽ ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ദൈവം, ആ ദൈവം എന്താണ് പറയുക? ഉൽപ്പത്തി പുസ്തകം 28-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ദൈവം ആയ കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോടുകൂടിയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയുമില്ല. പരാജിതൻ്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ദൈവം നൽകുന്ന വലിയ വാഗ്ദാനങ്ങളാണ്. യാക്കോബിൻ്റെ എന്തെങ്കിലും മഹത്വത്തെയോ മേന്മയോ പരിഗണിച്ചുകൊണ്ടല്ല ദൈവം ഇത് ചെയ്യുന്നത്. ദൈവത്തിൻ്റെ സൗജന്യമായ തീരുമാനമാണ്. തിരഞ്ഞെടുപ്പ് എപ്പോഴും ഇതുപോലെയാണ്, സൗജന്യമാണ്. ആ തീരുമാനത്തിൽ, വാഗ്ദാനത്തിൽ ഏറ്റവും കാതലായി നിൽക്കുന്നത് ഇതാണ്, നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനം യാക്കോബിലൂടെ വീണ്ടും ആവർത്തിക്കപ്പെടുകയാണ്. ദൈവം തൻ്റെ വാക്കു പാലിച്ചു. ലാബാൻ്റെ വീട്ടിലെത്തിയ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. രണ്ട് ഭാര്യമാരും രണ്ട് ഉപനാര്യമാരും, അവരിൽ നിന്ന് 12 മക്കളെയും യാക്കോബിന് ദൈവം നൽകി. ഈ മക്കളുമായി യാക്കോബ് പിതൃഭവനത്തിലേക്ക് മടങ്ങി വരുന്നതിൻ്റെ ചിത്രം 32-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിലെ നിർണായകമായ രണ്ടാമത്തെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മളവിടെ കാണും. അതൊരു മൽപ്പിടുത്തത്തിൻ്റെ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. യാക്കോബിനെ സംബന്ധിച്ച് ബൈബിൾ എടുത്ത് കാണിക്കുന്ന ചിത്രം ഒരു ഭീരുവിൻ്റേതാണ്. അവനെപ്പോഴും ഭയമുണ്ട്. അവൻ സൂത്രശാലിയാണ്, പക്ഷേ ഭയമാണ് അവൻ്റെ കൈമുതലായിട്ടുള്ളത്. ഒളിച്ചോട്ടത്തിലാണ് അവൻ്റെ ശക്തി. കാലിന് നല്ല ബലമുണ്ടെന്ന് തോന്നും. അവൻ ഓട്ടമേ ഉള്ളൂ, എപ്പോഴും ഓട്ടമാണ്. ഏസാവിനെ ഭയന്ന് ഹാരാനിലേക്ക്, ഇപ്പോൾ ലാബാനെ ഭയന്ന് വീണ്ടും പടിഞ്ഞാറോട്ട് സ്വന്തം നാട്ടിലേക്ക്. അപ്പോഴാണ് അറിയുക, ഏസാവ് 400 അനുചരന്മാരുമായി തന്നെ സ്വീകരിക്കാൻ വരുന്നുവെന്ന്. ഇനി എങ്ങോട്ട് ഓടണമെന്നറിയില്ല. പടിഞ്ഞാറോട്ട് പോയാൽ തന്നെ എതിരേൽക്കാൻ വരുന്ന സൈന്യവുമായി വരുന്ന ഏസാവിൻ്റെ കയ്യിൽപ്പെടും. കിഴക്കോട്ട് പോയാൽ ലാബാൻ്റെ സൈന്യവുമുണ്ട്. അപ്പോൾ കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാൻ സാധിക്കാതെ പിടിക്കപ്പെട്ട ഒരു അനുഭവമാണ് യാക്കോബ് അനുഭവിക്കുന്നത് യാബോക്ക് നദീ തീരത്ത്. അതുകൊണ്ട് നദിയുടെ പടിഞ്ഞാറേക്കരയിലേക്ക് തൻ്റെ വസ്തുവകളെല്ലാം മാറ്റി, മക്കളെയും മാറ്റി കിഴക്കേക്കരയിൽ യാക്കോബ് ഒറ്റയ്ക്ക് നിൽക്കുകയാണ് രാത്രി. അവനിനിയും ഓടിച്ചോടാൻ, ജ്യേഷ്ഠൻ വന്നെല്ലാം നശിപ്പിച്ചാൽ എനിക്കിനിയും ഓടിച്ചോടണമെന്നുള്ള ഒരു ചിന്തയോടുകൂടി ഓടാൻ തയ്യാറായി കിടന്നുറങ്ങിയ യാക്കോബിനെ ദൈവം തട്ടി ഉണർത്തി. അതാണ് നിർണായകമായ സംഭവം. ബലഹീനനായ ഭീരുവായ യാക്കോബിനെ ദൈവം ബലപ്പെടുത്തുകയാണ് ശക്തമായൊരു മൽപ്പിടുത്തത്തിലൂടെ. ഒരു രാത്രി മുഴുവനും നേരം പുലരുന്നതുവരെ ഒരാൾ അവനുമായി മൽപ്പിടുത്തം നടത്തി എന്ന് ഉൽപ്പത്തി പുസ്തകം 32-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യത്തിൽ കാണും. ആരാണിത് എന്ന് ആരംഭത്തിൽ വ്യക്തമാവുന്നില്ല. ദൈവം തന്നെയാണ് കടന്നു വരുന്നത് പിന്നീട് മനസ്സിലാവും. യാക്കോബിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ശക്തിയെ ഉണർത്തുകയാണ് ദൈവം. യാക്കോബ് ഭീരുവായിരുന്നു, പക്ഷേ ആ ഭീരുവിനെ ദൈവം ശക്തനാക്കുകയാണ്. ഒളിച്ചോടുന്നവനാണ് യാക്കോബ്. ഇനി അവൻ ഒളിച്ചോടാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം യാക്കോബിനെ തടഞ്ഞു നിർത്തി ശക്തിപ്പെടുത്തുകയാണ്. യുദ്ധം ചെയ്യാൻ അവനെ പഠിപ്പിക്കുകയാണ്, പ്രേരിപ്പിക്കുകയാണ്, ബലപ്പെടുത്തുകയാണ്. രാത്രി മുഴുവനും ഒരു മൽപ്പിടുത്തത്തിന് ദൈവം ഇടവരുത്തി. അവസാനം ദൈവം തോറ്റുകൊടുക്കാൻ തയ്യാറാവുകയാണ്. യാക്കോബിൻ്റെ മുമ്പിൽ സ്വയം തോൽക്കാനായിട്ട് തയ്യാറാകും ദൈവം. ബലഹീനൻ്റെ മുമ്പിൽ തോറ്റുകൊണ്ട് ബലഹീനനെ ബലപ്പെടുത്തുന്ന ദൈവം, ഇതൊരു പ്രത്യേക ചിത്രമാണ്. ദൈവത്തിൻ്റെ ബലഹീനത മനുഷ്യൻ്റെ ബലത്തേക്കാൾ വലുതാണെന്ന് മനസ്സിലാക്കി തരുന്നത്. ഇനി അങ്ങോട്ട് ഈ ബലഹീനതയിൽ പ്രത്യക്ഷപ്പെടുന്ന ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് പ്രത്യേകിച്ചും യേശു ക്രിസ്തുവിൽ. യേശു ക്രിസ്തുവിൻ്റെ കുരിശൊരു ഭോഷത്വമായി തോന്നാം, ബലഹീനതയുടെ അടയാളമായി തോന്നാം. പക്ഷേ ആ ബലഹീനതയിലൂടെയാണ് ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് പൗലോസിന് പറയാൻ സാധിക്കും, ഞാൻ എപ്പോൾ ബലഹീനനായിരിക്കുന്നുവോ അപ്പോഴാണ് ഞാൻ ബലവാനാവുക. ബലഹീനയിലൂടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ദൈവത്തിൻ്റെ ശക്തിയുടെ ഏറ്റവും വ്യക്തമായ വെളിപ്പെടുത്തലാണ് യേശു ക്രിസ്തുവിൽ സംഭവിച്ചത്. ഇങ്ങനെ ബലഹീനനായ യാക്കോബിനെ തടുത്തു നിർത്തി ശക്തിപ്പെടുത്തുന്ന ദൈവം. 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് നൽകുന്ന അനുഗ്രഹമാണ്. ഉൽപ്പത്തി പുസ്തകം 32:28, അവൻ പറഞ്ഞു, ഇനിമേൽ നീ യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും, കാരണം ദൈവത്തോടും മനുഷ്യരോടും നീ മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. ശക്തിപ്പെടുത്തുന്നവനാണ് ദൈവം. അവിടെ വെച്ച് അവിടുന്ന് യാക്കോബിനെ അനുഗ്രഹിച്ചു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞുണ്ടുന്നുണ്ടായിരുന്നു. രണ്ട് ചെറിയ കാര്യങ്ങൾ വിശുദ്ധ ഗ്രന്ഥകാരനോട് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. പെനുവേൽ കടക്കുമ്പോൾ സൂര്യൻ ഉദിച്ചു. ആദ്യത്തെ ദൈവാനുഭവത്തിൻ്റെ സ്ഥലത്തിന് ബെഥേൽ എന്നാണ് യാക്കോബ് പേരിട്ടത്. ഇത് ദൈവത്തിൻ്റെ ഭവനമാണ്, ദൈവം ഇവിടെയുണ്ട് എന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ ബെഥേലിലെ ദൈവാനുഭവം യാക്കോബ് ഒരു അന്ധകാരത്തിലേക്ക് കടന്നു വന്നപ്പോഴായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയായിരുന്നു യാക്കോബ് ബെഥേലിലേക്ക് വന്നപ്പോൾ. രണ്ടാമത്തേത്, യാക്കോബ് തിരിച്ചു പോകുന്നു പെനുവേൽ. പെനുവേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു, പ്രകാശത്തിലേക്കാണ് കടന്നു പോകുന്നത്. ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ദൈവത്തിൻ്റെ ബലം സ്വീകരിച്ച വ്യക്തികൾ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു. തമസോമ ജ്യോതിർ ഗമയ, പ്രകാശത്തിലേക്ക് നയിക്കണമേ. ഇപ്പോൾ പെനുവേൽ അനുഭവം പ്രകാശത്തിലേക്കുള്ള ഒരു കടന്നുവരവാണ്. ഈ പ്രകാശമാണ് യേശുവിലൂടെ നമുക്ക് ലഭിക്കുക. അവൻ പ്രകാശത്തിലേക്ക് കടന്നു വരുന്നു. അവനെ യുദ്ധം ചെയ്തത്, അവനുമായി മല്ലിട്ടത്, അവനെ പ്രേരിപ്പിച്ചത് ദൈവത്തിൻ്റെ ശക്തിയായിരുന്നു. അത് അവനെ ബലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. രണ്ടാമത്തെ സംഭവം, അവന് ഉളുക്ക് നിമിത്തം ഞുണ്ടുന്നുണ്ടായിരുന്നു എന്നാണ് പറയുക. അവന് വേഗം നടക്കാൻ സാധിക്കുകയില്ല. ഇനി ഒരിക്കലും ഒളിച്ചോട്ടം യാക്കോബിന് സാധ്യമല്ല. അപ്പോൾ ദൈവത്തെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ ഇനി ഒളിച്ചോടേണ്ട കാര്യമില്ല, ഒളിച്ചോടാൻ അവർക്ക് സാധിക്കുകയുമില്ല. ദൈവത്തിൽ നിന്ന് ശക്തി ആർജിച്ചവൻ ഓടേണ്ട കാര്യമില്ല, അവൻ നടക്കാം. ഇനി ആരെയും അവൻ ഭയപ്പെടേണ്ടതില്ല. ഓടണമെന്ന് ആഗ്രഹിച്ചാലും സാധിക്കുകയുമില്ല. അപ്പോഴും ദൈവാനുഭവത്തിൻ്റെ ശക്തമായ ഒരു അടയാളമാണ് ഞുണ്ടുക എന്നത്, ഓടാൻ സാധിക്കാതിരിക്കുക. യേശുവിൻ്റെ അനുയായികൾ, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ ആരും ഒളിച്ചോടുന്നവരാവില്ല. യേശുവും യേശുവിൻ്റെ അനുയായികളും ഒളിച്ചോടുന്നവർ, കാരണം ദൈവത്തിൻ്റെ ശക്തിയാണ് അവർ പ്രവർത്തിക്കുക. അപ്പോൾ യഥാർത്ഥ ദൈവാനുഭവത്തിൻ്റെ ഒരു അടയാളമായി ഈ ഉളുക്കിനെ ബൈബിൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ യാക്കോബ് ശക്തനായി തീർന്നു. യാക്കോബ് ദൈവവുമായി മല്ലിട്ട് ജയിച്ചവനാണ്. അവന് പുതിയ ഒരു പേര് കിട്ടി, ഇസ്രായേൽ. മല്ലടിക്കുന്നവൻ, യുദ്ധം ചെയ്ത് ജയിച്ചവൻ എന്നൊക്കെയാണ് അർത്ഥം. അവൻ ദൈവവുമായി മൽപ്പിടുത്തം നടത്തുന്നവൻ, ദൈവത്തോടും മനുഷ്യരോടും മല്ലടിച്ച് ജയിച്ചവൻ. അപ്പോൾ ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ, ബലഹീനരെ ശക്തിപ്പെടുത്തുന്ന ദൈവം, കൂടെ നടക്കുന്ന ദൈവം, ബലപ്പെടുത്തുന്ന ദൈവം, എപ്പോഴും കൈപിടിച്ച് നടത്തുന്ന ദൈവം, തൻ്റെ വാക്കുകൾ പൂർത്തിയാക്കുന്ന ദൈവം, ആ പൂർത്തീകരണമാണ് നമ്മൾ ക്രിസ്മസിലൂടെ ആഘോഷിക്കാൻ പോകുന്നത്. അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് നമ്മൾ ദൈവത്തെ ഏറ്റുപറയുമ്പോൾ, ഈ അനുഭവങ്ങൾ, ഈ വാഗ്ദാനങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, വലിയ സന്തോഷത്തിൻ്റെ നിദാനമായി അബ്രാഹത്തിന് ഇസഹാക്കിനെ അവിടുന്ന് ദാനം ചെയ്തു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ഒരു മുന്നോടിയും പ്രതീകവുമായിരുന്നു ഇസഹാക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഇസഹാക്കിന് അവിടുന്ന് നൽകിയ വാഗ്ദാനവും അനുഗ്രഹവും യാക്കോബിലൂടെ തുടർന്ന് നൽകിയതായും ഞങ്ങൾ മനസ്സിലാക്കുന്നു. ബലഹീനനും ഭീരുവുമായിരുന്ന യാക്കോബിനെ അവിടും തന്നെ നേരിട്ട് ശക്തിപ്പെടുത്തി, ഒളിച്ചോടിക്കൊണ്ടിരുന്നവനെ അവിടെ തടഞ്ഞു നിർത്തി ബലപ്പെടുത്തി. ഇനി ഒളിച്ചോടേണ്ട ആവശ്യമില്ല എന്ന് ബോധ്യപ്പെടുത്തി, പുതിയ പേരും നൽകി. കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളും യാക്കോബിനെ പോലെ പലപ്പോഴും ഭീരുക്കളും ബലഹീനരും ഒളിച്ചോടുന്നവരുമാണ്. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ടടയ്ക്കാനും യാഥാർത്ഥ്യത്തിന് ഒളിച്ചോടാനും ആണ് പലപ്പോഴും ഞങ്ങൾക്ക് താല്പര്യം. കാരണം പലപ്പോഴും ഞങ്ങളുടെ ഉള്ളിൽ ഭയം കുടികൊള്ളുന്നുണ്ട്. അങ്ങ് കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിലും ആ ബോധ്യം പലപ്പോഴും ഞങ്ങളെ ശക്തിപ്പെടുത്താതെ പോകുന്നു. കർത്താവേ, കനിയണമേ. അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കുന്നുള്ള ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. പെനുവേലിൽ വെച്ച് യാക്കോബിനെ ശക്തിപ്പെടുത്തി അവിടുന്ന് ഞങ്ങൾക്കും അവിടുത്തെ ശക്തി പ്രദാനം ചെയ്യണമേ. പരാജിതനായി കുറ്റബോധത്താൽ തളർന്നു കിടന്ന യാക്കോബിൻ്റെ മുകളിൽ സ്വർഗം തുറന്ന് കോവണിയിലൂടെ ഇറങ്ങി വന്ന അവിടുന്ന് ഞങ്ങളിലേക്കും കടന്നു വരണമേ. കർത്താവായ യേശുവേ, പിതാവിലേക്ക് നയിക്കുന്ന കോവണിയാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തന്നല്ലോ. ഉയർത്തപ്പെടുമ്പോൾ അനേകരെ എന്നിലേക്ക് ഞാൻ ആകർഷിക്കും എന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തു. പിതാവിൻ്റെ അടുക്കിലേക്ക് അവിടുന്ന് തന്നെ ഞങ്ങൾക്ക് തുറവി തരണമേ. വഴിയും വാതിലുമായി അവിടുന്ന് ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. അങ്ങയുടെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസവും അങ്ങനെയുള്ള സ്നേഹവും അങ്ങനെ ലഭിക്കുന്ന ശക്തിയും വർദ്ധിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്.